2022 നവംബർ 30 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ആത്മപരിശോധന നടത്തൂ, ഇനി നീതി വൈകരുത്. കെ എസ് സന്ദീപ് എഴുതുന്നു, നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ്. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഉയരുന്ന അഭിപ്രായമാണത്. എന്നാൽ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തന്നെ ഇക്കാര്യം തന്റെ വിധിന്യായത്തിൽ രേഖപ്പെടുത്തേണ്ടി വന്നത് ആദ്യത്തെ അനുഭവമാണ്, ഒപ്പം ഗൌരവമായി പരിഗണിക്കേണ്ട കാര്യവുമാണ്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും തൊഴിൽപരമായ അവകാശത്തിനുവേണ്ടി കോടതി കയറിയിറങ്ങേണ്ടി വന്ന ഒരു ബാങ്ക് ജീവനക്കാരന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വിധിന്യായത്തിൽ കാലവിളംബത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തിയത്. കേസിലകപ്പെട്ടതിനെ തുടർന്ന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനെതിരെ കൊടുങ്ങല്ലൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്കിലെ ചീഫ് അക്കൌണ്ടന്റായി വിരമിച്ച എം കെ സുരേന്ദ്രബാബു നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 2010 ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഹർജിക്കാരന് 61 വയസ്സായിരുന്നു. ഇപ്പോൾ 70 വയസ്സ് പിന്നിട്ടു. ഉപജീവനത്തിനുവേണ്ടിയാണ് ഇത്രയും വർഷം ഹർജിക്കാരൻ കേസ് നടത്തിയതെന്ന് വ്യക്തം. 20 വർഷം പഴക്കമുള്ള കേസുകൾ വരെ ഹൈക്കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. പരിതാപകരമായ ഈ സ്ഥിതിയിൽ രജിസ്ട്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും വേഗം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാലും നടപടിയില്ലെന്ന് അഭിഭാഷകർക്കിടയിൽ നിന്ന് തന്നെ പരാതിയുണ്ടെന്നും കോടതി വിലയിരുത്തിയത് അസാധാരണ സംഭവമാണ്. ഇത്തരത്തിൽ കേരള ഹൈക്കോടതിയിൽ 20 വർഷത്തോളമായി ചില റിട്ട് ഹർജികൾ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് രജിസ്ട്രിയെ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ചീഫ് ജസ്റ്റിസിന്റെ അനുമതി വാങ്ങിയ ശേഷം അധികാരപരിധിയിലുള്ള ജഡ്ജിക്ക് മുൻപാകെ പഴയ കേസുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് രജിസ്ട്രിയുടെ കടമയാണ്. അധികാരപരിധിയിലുള്ള ജഡ്ജിക്ക് ഒരുപക്ഷേ പഴയ കേസുകളെക്കുറിച്ച് അറിയില്ലായിരിക്കാം. കാരണം സാധാരണ ഹൈക്കോടതി കേസുകൾ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടിയന്തര മെമ്മോയോ നേരത്തെയുള്ള വാദം കേൾക്കൽ ഹർജിയോ ഏതെങ്കിലും നിർദ്ദേശങ്ങൾക്കായുള്ള മറ്റ് ഹർജികളോ ഇല്ലെങ്കിൽ അന്തിമ വാദം കേൾക്കലിന് അല്ലാതെ അവ ലിസ്റ്റ് ചെയ്യില്ല. കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. കേസുകളിലെ തീർപ്പിനുള്ള കാലതാമസം ഒരിക്കലും അനുവദിക്കരുത്. ജനങ്ങൾക്ക് കോടതി സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനേ ഇത്തരം നടപടികൾ ഇടയാക്കുകയുള്ളൂ. വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന പഴക്കമുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ വേണം. അതിനായി രജിസ്ട്രിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലുമായി 20 ലക്ഷത്തിലേറെ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. 2019 ഇത്തരം കേസുകളുടെ എണ്ണം 16 ലക്ഷമായിരുന്നത് 3 വർഷം കൊണ്ട് 4 ലക്ഷത്തിലേറെ വർദ്ധിച്ചു. കേരള ഹൈക്കോടതിയിൽ സിവിൽ ക്രിമിനൽ വിഭാഗത്തിലായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ 30% 5 വർഷം മുതൽ 10 വർഷം വരെ പഴക്കമുള്ളവയാണ്. 1968 മുതലുള്ള സിവിൽ കേസുകൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. 30 വർഷത്തിലേറെ പഴക്കമുള്ള 19 സിവിൽ കേസുകൾ തീർപ്പുകാത്തുകിടപ്പുണ്ടെന്നും ദേശീയ ജുഡീഷ്യൽ ഡാറ്റാ ഗ്രിഡിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ 1,59,384 സിവിൽ കേസുകളും 40,261 ക്രിമിനൽ കേസുകളും ഉൾപ്പെടെ 1,99,615 കേസുകൾ കെട്ടിക്കിടക്കുന്നു. കീഴ്ക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ 20% 5 വർഷം മുതൽ 10 വർഷം വരെ പഴക്കമുള്ളവയാണ്. ഏറ്റവും അധികം കേസുകൾ കെട്ടിക്കിടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, 3.82 ലക്ഷം. 2019 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്ന എറണാകുളം ജില്ല ഇത്തവണ 2-ാം സ്ഥാനത്താണ്, 2.99 ലക്ഷം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ എന്നീ 6 ജില്ലകളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 1 ലക്ഷത്തിലേറെയാണ്. 5,13,179 സിവിൽ കേസുകളും 13,41,888 ക്രിമിനൽ കേസുകളും ഉൾപ്പെടെ 18,85,067 കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. സുപ്രീംകോടതിയിൽ മാത്രം 69,781 കേസുകൾ തീർപ്പിന് കാത്തുകിടക്കുകയാണ്. അതിൽ 489 കേസുകൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ടതാണെന്ന് ഓർക്കണം. പ്രതിസന്ധി പരിഹരിക്കാനായി നിലവിലുള്ള കോടതികൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനൊപ്പം കൂടുതൽ കോടതികൾ അനുവദിക്കുകയാണ് വേണ്ടത്. ന്യായാധിപന്മാരുടെയും കോടതികളുടെയും കുറവ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നത് മൂടിവയ്ക്കാനാവാത്ത സത്യമാണ്. നീതി വൈകുന്നത് ഒഴിവാക്കാൻ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സുപ്രീംകോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്ന് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു നിർദ്ദേശിച്ചത് ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. ആ നിർദ്ദേശം പരിഗണിക്കപ്പെടുക പോലും ചെയ്തില്ലെന്നതാണ് വാസ്തവം. കോടതികളിലെ ഒഴിവുകൾ നികത്താത്തതും കേസുകൾ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നുണ്ട്. കോടതികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചും സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തിയും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിലേക്ക് കോടതികൾ കടക്കണം. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നത് നീതി നടപ്പാക്കുന്നതിലെ സുപ്രധാന ഘടകമാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സുപ്രീംകോടതി ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അത് താഴെത്തട്ടിലുള്ള കോടതികളിലേക്കും വേഗത്തിലെത്തിക്കാനുള്ള നടപടികളാണ് ഇനിയുണ്ടാകേണ്ടത്. ജഡ്ജി നിയമനം നിയമന കാര്യത്തിൽ അടുത്ത കാലം മുതൽ അധികാര തർക്കം നിലനിൽക്കുന്നുണ്ട്. സുപ്രീംകോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും കൊളീജിയം നൽകുന്ന ശുപാർശകളിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാൻ വൈകുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ജഡ്ജി നിയമനം കൊളീജിയത്തിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന നിലപാടാണ് തങ്ങളുടേതെന്ന് കേന്ദ്ര സർക്കാർ പറയാതെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അധികാര തർക്കമുണ്ടാകുന്നത് ജനാധിപത്യ രാജ്യത്ത് ഒട്ടും ഹിതകരമല്ല. കോടിക്കണക്കിന് കേസുകൾ രാജ്യത്തെ വിവിധ കോടതികളിലായി കെട്ടിക്കിടക്കുമ്പോൾ അത്രയും ആളുകളുടെ നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അനന്തമായി നീളുന്നത്. കേസുകൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവണതകൾ അവസാനിപ്പിക്കുന്നതോടൊപ്പം നീതിന്യായ വ്യവസ്ഥകളിൽ സർക്കാരുകളുടെ അന്യായ കൈകടത്തലുകളും അവസാനിപ്പിക്കണം. നീതിന്യായ വ്യവസ്ഥ ഒരിക്കലും തകിടം മറിയരുതെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ കർത്തവ്യം കൂടിയാണ്. ഇ ഫയലിംഗ് ഉൾപ്പെടെ കടലാസ്രഹിത സ്മാർട്ട് കോടതി മുറികൾ രാജ്യത്താദ്യം നടപ്പാക്കിയ നേട്ടത്തിന്റെ നെറുകയിൽ കേരളം നിൽക്കുമ്പോഴാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നതിന്റെ നാണക്കേട്. കടലാസ്രഹിതമാക്കുന്നതോടെ കോടതി വ്യവഹാരങ്ങൾ എളുപ്പത്തിലും നിയമ നടപടികൾ വേഗത്തിലുമാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രഖ്യാപനം. ഈ സേവനങ്ങൾ കോടതിയിലെത്തുന്നതോടെ ജനങ്ങളിലേക്ക് വേഗത്തിൽ നീതി എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കൂടുതൽ കോടതികൾ കടലാസ്രഹിതമാക്കുന്നതോടെ സ്മാർട്ട് വിപ്ലവത്തിനാണ് തുടക്കമാവുന്നത്. കോടതികളുടെ രൂപവും ഭാവവും മാറുന്ന പരിഷ്കാരം ഗുണകരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കാൻ ഈ നടപടിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. അത് തെളിയിക്കപ്പെടാൻ കാലതാമസമുണ്ടാകരുതെന്നു മാത്രം.